യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഏവർക്കും സ്നേഹവന്ദനം. 9-ാമത്തെ പാഠം നമുക്ക് ആരംഭിക്കാം. 11-ാം അധ്യായം 19-ാം വാക്യം മുതൽ 12:25 വരെയുള്ള ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11:19 മുതൽ 26 വരെയുള്ള ഭാഗത്ത് ചുരുങ്ങിയ വാക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തീയ സഭാചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ്. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം അവിടെയുള്ള യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. 21-ാം വാക്യം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അന്ത്യോക്യ സിറിയയിലെ ഒരു പട്ടണമാണ്. റോമും അലക്സാന്ദ്രിയയും കഴിഞ്ഞാൽ ലോകത്തിലേക്കും വലിയ പട്ടണമായിരുന്നു അന്ത്യോക്യ. യെരുശലേമും അന്ത്യോക്യയും തമ്മിൽ 500 മൈലോളം ദൂരമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് 15 മൈൽ അകലെയായി ഓറൻഡസ് നദീമുഖത്താണ് ഈ പട്ടണത്തിൻ്റെ സ്ഥാനം. 500,000 ആളുകൾ ഇവിടെ പാർത്തിരുന്നു. സാഹിത്യം, തത്വജ്ഞാനം, വാണിജ്യം എന്നിവകൾക്ക് പ്രസിദ്ധി ആർജിച്ചിരുന്ന അന്ത്യോക്യ പുറജാതികളാൽ നിറയപ്പെട്ടിരുന്നു. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ മനോഹര പട്ടണത്തിൻ്റെ പ്രധാന വീതി മാർബിൾ പടുത്തതും 4 മൈൽ നീളമുള്ളതുമായിരുന്നു. വീതിയുടെ 2 വശങ്ങളും വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. അവിടുത്തെ ജലവിതരണ പദ്ധതി പട്ടണത്തിൻ്റെ പ്രധാന ആകർഷണീയതയായിരുന്നു. അവിടെ ജലധാരകളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നഗരവാസികൾക്ക് സ്വന്തം ഭവനങ്ങളിൽ ജലം ലഭിക്കുകയും ചെയ്തിരുന്നു. മനോഹരമായ ഈ അന്തർദേശീയ പട്ടണം പാപം നിറഞ്ഞതായിരുന്നു. അഴിമതി എല്ലാ സ്ഥാനത്തും നടമാടിയിരുന്നു. കുതിരപ്പന്തയത്തിന് പ്രസിദ്ധമായിരുന്ന ഈ പട്ടണം വാഗമരങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഉദ്യാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഡാഫ്നെ ക്ഷേത്രം ലോകപ്രസിദ്ധമാണ്. ഇപ്രകാരമുള്ള ഒരു പട്ടണത്തിലാണ് സുവിശേഷം കേട്ട് വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞത്. യഹൂദന്മാരും ജാതികളും അവരിൽ ഉൾപ്പെട്ടിരുന്നു. അവരെക്കുറിച്ചുള്ള വാർത്ത വളരെ വേഗം യെരുശലേമിലെ സഭയിൽ എത്തി. ജാതികളെ അംഗീകരിക്കുന്നതിന് യെരുശലേമിലെ സഭയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു അത്. കൈസരിയയിൽ ജാതികളുടെ മേൽ പരിശുദ്ധാത്മ പകർച്ചയുണ്ടായ വാർത്ത പത്രോസിൽ നിന്നും മറ്റ് സാക്ഷികളിൽ നിന്നും കേട്ട് വിശ്വസിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അന്ത്യോക്യയിൽ നിന്നുമുള്ള ഈ വാർത്തയും അവരുടെ കാതുകളിലെത്തിയത്. ഉടൻ തന്നെ സഭ ബർണബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവിടേക്ക് പോകുന്നതിന് ഉത്തമനായ ഒരു വ്യക്തി തന്നെയായിരുന്നു ബർണബാസ്. നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായ ബർണബാസ് അന്ത്യോക്യയിലെത്തി ദൈവകൃപ കണ്ട് സന്തോഷിക്കുകയും എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിക്കുകയും ചെയ്തു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവിടെ തന്നെ താമസിച്ച് അവരെ സഹായിക്കുവാനും ദൈവത്തോടെ വിശ്വസ്തരായി പറ്റി നിൽക്കുവാൻ കഴിയേണ്ടതിന്, ദൈവത്തിൻ്റെ ആഴമേറിയ കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസികളെ പഠിപ്പിക്കുവാനും ബർണബാസ് ആഗ്രഹിച്ചു. അതിനായി തന്നെക്കാൾ പ്രാപ്തനായ ഒരു വ്യക്തിയെ അവനറിയാമായിരുന്നു. പൗലോസ് എന്ന ശൗലായിരുന്നു ആ വ്യക്തി. ശൗൽ ഇതിനോടകം ദമസ്കോസിലെയും യെരുശലേമിലെയും യഹൂദന്മാരെ അത്ഭുത സ്തബ്ധരാക്കിയിരുന്നു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചതിനാൽ സഹോദരന്മാർ അവനെ സ്വന്തം ദേശമായ തർസോസിലേക്ക് അയച്ചിരിക്കുകയായിരുന്നു. അതോടെ സഭ അവനെ വിസ്മരിച്ചതായി തോന്നുന്നു. ഈ ഏകാന്തതയുടെ നാളുകൾ അവന് വളരെ പ്രയാസമേറിയവയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അറേബ്യ മരുഭൂമികളിൽ ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിലായിരുന്നതുകൊണ്ട് ശൗൽ അത്ഭുതകരമായ സത്യങ്ങളെ നേരിട്ട് ഗ്രഹിച്ചു. അപ്പോസ്തലന്മാർക്ക് പോലും ഗ്രഹിപ്പാൻ കഴിയാതിരുന്ന സത്യങ്ങൾ അവൻ പഠിച്ചുവെന്ന് മാത്രമല്ല, ആ സത്യങ്ങൾ ലോകത്തോട് തുറന്നു പറയുവാൻ അവൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ലോകത്തിലെവിടെയും പോകുവാൻ ഒരുക്കപ്പെടുന്ന നാളുകളായിരുന്നു. ആ സന്ദർഭത്തിലാണ് വിനയമനസ്കനായ ബർണബാസ് ശൗലിനെ തെരഞ്ഞ് തർസോസിലേക്ക് പോയതും അവനെ കണ്ടെത്തി അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. മറ്റെല്ലാ വിശ്വാസികളും ശൗലിനെ സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്തപ്പോൾ ബർണബാസ് അവനെ വിശ്വസിച്ച് സ്വീകരിക്കുകയും അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് പരിചയപ്പെടുത്തിയതും മറ്റും 9-ാം അധ്യായ ഭാഗത്തു നിന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ബർണബാസും ശൗലും ഒരുമിച്ച് അന്ത്യോക്യയിൽ പാർത്തുകൊണ്ട് സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആ നാളുകളിൽ അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായത്. ആ നാളുകളിൽ അന്ത്യോക്യ സഭാചരിത്രത്തിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് കൊണ്ടുവരപ്പെട്ടു എന്നുള്ളതും ഒരു പ്രധാന വസ്തുതയാണ്. ആ കാലത്ത് പ്രവാചകന്മാർ യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിലേക്ക് വരികയുണ്ടായി. അവരിൽ ഒരുവനായ അഗബോസ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു. AD 41 മുതൽ 54 വരെ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ക്ലൗദ്യോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 11 അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്ന സംഭവമായ ക്ഷാമം പലസ്തീനിലെ കഠിനമായ ക്ഷാമം തന്നെയായിരുന്നു. ആ ക്ഷാമത്തിൽ അനേകം പേർ പട്ടിണി മരണത്തിനിരയായിത്തീർന്നു എന്ന് യഹൂദ ചരിത്രകാരനായ യോസീഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 500 മൈൽ അകലെയുള്ള പലസ്തീനിലെ ക്ഷാമത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ സഹായിക്കുവാനുള്ള പ്രേരണ അന്ത്യോക്യയിലെ വിശ്വാസികൾക്കുണ്ടായി. ലോകത്തിലെവിടെയുമുള്ള സഭകൾ ഒന്നു തന്നെയാണ് എന്നുള്ള ഐക്യബോധമാണ് ഈ പ്രേരണ അവരിൽ ഉളവാക്കിയത്. ശിഷ്യന്മാർ തങ്ങളുടെ പ്രാപ്തി പോലെ ധനശേഖരണം നടത്തി ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെയും കൈവശം യെരുശലേമിലേക്ക് കൊടുത്തയച്ചു. ക്രിസ്തീയ സഭ ഒരു കുടുംബമായതിനാൽ അതിലെ അംഗങ്ങൾ അന്യോന്യം സഹായിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട വിഷയമത്രേ. ക്രിസ്തീയ സഭയുടെ തുടക്ക നാളുകളിൽ തന്നെ ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അന്ത്യോക്യയിലെ വിശ്വാസികളിൽ ഉണ്ടായിരുന്ന സഹായ മനോഭാവത്തെപ്പറ്റിയാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്. ഫിലിപ്പിയിലെ വിശ്വാസികൾ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ സഹായിച്ച കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയർ 4 അവസാന ഭാഗത്ത് കാണുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്ന വേളയിലും മക്കധോന്യ സഭകൾ മറ്റുള്ളവരെ സഹായിച്ചതിനെ ശ്ലാഘിച്ചുകൊണ്ട് പൗലോസ് എഴുതുന്നത് 2 കൊരിന്ത്യർ 8:1-4 ഭാഗത്ത് നമുക്ക് കാണാം. ധനവാന്റെ വസ്തുവകകൾ നിർബന്ധപൂർവം പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അല്ലായിരുന്നു ആദിമ ക്രിസ്തീയ സഭകളിൽ നടന്നിരുന്നത്. സ്വയം ത്യജിച്ച്, അതായത് മറ്റുള്ളവരെ സമ്പന്നരാക്കുവാൻ, സ്വയം ദരിദ്രരായി തീർന്നു തങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിക്കുന്ന ഒരാരാധനയായിരുന്നു അത്. 2 കൊരിന്ത്യർ 8:9 വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹെരോദ് അഗ്രിപ്പ രാജാവിൻ്റെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 12 ആരംഭിക്കുന്നത്. ചരിത്രപരമായ പല സംശയങ്ങളും മാറിക്കിട്ടേണ്ടതിന് ഹെരോദ്യ രാജവംശത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ രാജവംശത്തെപ്പറ്റി പഠിക്കുവാൻ ചില മിനിറ്റുകൾ നമുക്ക് വേർതിരിക്കാം. വിശുദ്ധ ബൈബിളിൽ നിന്ന് കൂടാതെ യോസീഫസിനെ പോലെയുള്ള ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഹെരോദാവ് എന്നുള്ളത് ഒരു കുടുംബനാമമാണ്. മഹാനായ ഹെരോദാവ് മുതലുള്ള തലമുറകളിൽ പലസ്തീൻ ഭരിച്ചിരുന്നവരും പുതിയ നിയമ ചരിത്രത്തിൽ വന്നിട്ടുള്ളവരുമായ എല്ലാവർക്കും ഹെരോദാവ് എന്ന പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവർ മഹാനായ ഹെരോദാവ്, ഹെരോദ അർക്കലയോസ്, ഹെരോദ് അന്തിപ്പാസ്, ഹെരോദ് ഫിലിപ്പ് 2, ഹെരോദ് അഗ്രിപ്പ 1, ഹെരോദ് അഗ്രിപ്പ 2 എന്നിവരാണ്. ഒന്നാമതായി മഹാനായ ഹെരോദാവിനെ പറ്റി ചിന്തിക്കാം. ഇദ്ദേഹമാണ് ഹെരോദ്യ രാജവംശ സ്ഥാപകൻ. BC 37 റോമാ ഗവൺമെൻറ് ഇദ്ദേഹത്തെ പലസ്തീനിലെ രാജാവായി വാഴിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്ന പദവി റോമാ ഗവൺമെൻറ് ഇയാൾക്ക് നൽകിയതായിരുന്നു. എങ്കിലും ഈ സ്ഥാനപ്പേര് യഹൂദന്മാർ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. യെരുശലേം ദേവാലയം പുതുക്കിപ്പണിതവൻ, വൻ നഗരങ്ങളുടെ നിർമ്മാതാവ് എന്നീ നിലകളിൽ അയാൾ ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്നു. മഹാനായ ഹെരോദാവ് എന്നറിയപ്പെട്ടിരുന്നു എങ്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ഇയാൾക്ക് യാതൊരു മഹത്വവും ഇല്ലായിരുന്നു. ഇയാളുടെ ഭരണകാലത്താണ് യേശു ക്രിസ്തു ബേതലഹേമിൽ ജനിച്ചത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള വിദ്വാൻമാരുടെ ചോദ്യം യഹൂദന്മാരുടെ രാജാവായി വിരാജിച്ചിരുന്ന ഇയാളെ കോപിഷ്ടനാക്കിയതിൽ അത്ഭുതമില്ല. മത്തായി 2:2, നവജാത ശിശു ഭാവിയിൽ തനിക്കൊരു ഭീഷണിയായി തീരുമോ എന്നവൻ ഭയപ്പെട്ടു. യേശുവിനെ ഇല്ലാതെയാക്കുവാനായി ബേതലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലുമുള്ള ആൺകുഞ്ഞുങ്ങളെ ആളയച്ച് കൊല്ലിച്ച വിവരം മത്തായി സുവിശേഷം 2:16 രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജനനവും ഈ ഹെരോദാവിന്റെ ഭരണകാലത്തായിരുന്നു എന്ന് ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ 1:5 പറയുന്നു, സ്വന്ത രാജ്യത്വം ഉറപ്പിക്കുവാൻ അവൻ പല കുടുംബാംഗങ്ങളെയും വധിച്ചു. തൻ്റെ പ്രിയ പത്നി മരിയാമിൻ, 3 മക്കൾ, ഭാര്യ സഹോദരൻ, വലിയപ്പൻ, നിരവധി സുഹൃത്തുക്കൾ എന്നിവർ ആ കൂട്ടത്തിൽ പെടുന്നു. അധാർമികനായി ജീവിച്ച ഹേരോദാവിന് തികച്ചും അർഹിക്കുന്ന അന്ത്യം തന്നെയാണ് ലഭിച്ചത്. യോസീഫസിന്റെ വിവരണങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കാം. പലവിധ രോഗങ്ങളാൽ അയാൾ ബാധിതനായി. തൻ്റെ മരണത്തിന് 5 ദിവസം മുൻപ് രോഗക്കിടക്കയിൽ വെച്ചാണ് തൻ്റെ പുത്രനായ അന്തിപേത്രനെ വധിക്കുവാൻ കൽപ്പന കൊടുത്തത്. 70-ാം വയസ്സിലാണ് മഹാനായ ഹേരോദാവിൻ്റെ ദാരുണമായ അന്ത്യം ഉണ്ടായത്. അതിക്രൂരനായ അയാളെ ഓർത്ത് ആരും കരഞ്ഞില്ല. മഹാനായ ഹേരോദാവിൻ്റെ മരണസമയത്ത് അവശേഷിച്ച 3 പുത്രന്മാരിൽ മൂത്തവനാണ് ഹേരോദ് അർക്കലയോസ്. യോസേഫ് ശിശുവുമായി മടങ്ങി വരുമ്പോൾ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹേരോദാവിന് പകരം നാടുവാണിരുന്നു എന്ന് മാത്രമേ ബൈബിളിൽ ഇയാളെക്കുറിച്ച് പറയുന്നുള്ളൂ. മത്തായി സുവിശേഷം 2:22. യഹൂദന്മാരുടെ രാജാവായി തന്നെ ഇവനും തുടരണം എന്ന് പിതാവ് ആഗ്രഹിച്ചുവെങ്കിലും യഹൂദന്മാർ ശക്തിയായി എതിർത്തതിനാൽ റോമൻ ചക്രവർത്തിയായ ഓഗസ്തോസ് കൈസർ ഇവന് രാജസ്ഥാനം നിഷേധിക്കുകയും പകരം പിതാവിൻ്റെ രാജ്യത്തിൽ ഏതാണ്ട് പകുതി ഭാഗം വരുന്ന ശമരിയ, യഹൂദ്യ, ഇദുമ്യ പ്രദേശങ്ങളിലെ നാടുവാഴിയായി നിയമിക്കുകയും ചെയ്തു. പിതാവിൻ്റെ സർവ ദുസ്വഭാവങ്ങളും ഇയാൾക്കും ഉണ്ടായിരുന്നു. AD 6 റോമാ ഭരണാധികാരികൾ ഇയാളെ സ്ഥാനഭ്രഷ്ടനാക്കി നാട് കടത്തുകയും അവിടെ അവൻ മരിക്കുകയും ചെയ്തു. ഹേരോദ് അർക്കലയോസ് ഭരിച്ചിരുന്ന പ്രദേശം റോമൻ പ്രവിശ്യയായി തുടരുകയും റോമിൽ നിന്നും ഭരണാധികാരികളെ നിയമിക്കുകയും ചെയ്തു. അർക്കലയോസിന്റെ ഇളയ സഹോദരനാണ് അന്തിപ്പാസ്. യഹൂദയിലെ ചെറിയ പ്രദേശങ്ങളുടെ ഇടപ്രഭുവായി റോമൻ കൈസർ ഇയാളെ നിയോഗിച്ചു. ഒരു അറേബ്യൻ രാജാവായ അരിത്താസിന്റെ മകളെ വിവാഹം കഴിച്ചു എങ്കിലും അവളെ ഉപേക്ഷിക്കുകയും പിന്നീട് ഫിലിപ്പ് 1-ാമന്റെ ഭാര്യയായ ഹേരോദ്യയെ സ്വീകരിക്കുകയും ചെയ്തു. സഹോദരന്റെ ഭാര്യയെ സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് സ്നാപക യോഹന്നാൻ അന്തിപ്പാസിനോട് നേരിട്ട് പറഞ്ഞു. കോപിഷ്ഠനായ അന്തിപ്പാസ് യോഹന്നാനെ തടവിലാക്കി. അമ്മയായ ഹേരോദ്യയുടെ ആഗ്രഹപ്രകാരം ശലോമി യോഹന്നാന്റെ ശിരസ് ആവശ്യപ്പെട്ടതും അന്തിപ്പാസ് ആളുകളെ അയച്ച് യോഹന്നാന്റെ ശിരസ് ഛേദം ചെയ്യിച്ച് അവൾക്ക് കൊടുത്തതും മറ്റും സുവിശേഷങ്ങളിൽ കാണുന്നു. ഇയാളുടെ പല കുറ്റകൃത്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭിച്ച റോമൻ കൈസർ അന്തിപ്പാസിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അയാളെയും ഭാര്യയും ലയോൺസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പിന്നീട് അയാൾ സ്പെയിനിൽ വെച്ച് മരിച്ചു. യേശുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം 6 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇയാൾ സ്ഥാനഭ്രഷ്ടനായത്. യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണോ എന്ന് അയാൾ സംശയിച്ചു. വിസ്താരവേളയിൽ പീലാത്തോസ് യേശുവിനെ ഇയാളുടെ അടുത്ത് അയച്ചതും യേശുവിനെ പരിഹസിച്ച് മടക്കി അയച്ചതും സുവിശേഷങ്ങളിൽ കാണാം. മഹാനായ ഹേരോദാവിന് ക്ലിയോപാട്രയിൽ ജനിച്ച പുത്രനാണ് ഹേരോദ് ഫിലിപ്പോസ് അഥവാ ഹേരോദ് ഫിലിപ്പ് 2-ാമൻ. മറ്റൊരു ഭാര്യയായിരുന്ന മരിയാമിൻ എന്നവളിൽ ജനിച്ച പുത്രനും ഫിലിപ്പ് എന്നായിരുന്നു പേര്. അയാൾ ഫിലിപ്പ് 1-ാമൻ എന്ന് അറിയപ്പെട്ടു. അയാളുടെ അമ്മയെ ഹേരോദാവ് അവിശ്വസ്തയെന്ന് കണ്ടിരുന്നതിനാൽ ഫിലിപ്പ് 1-ാമന് രാജകീയമായ അവകാശങ്ങളൊന്നും താൻ നൽകിയിരുന്നില്ല. ഇയാൾ വിവാഹം കഴിച്ചിരുന്ന ഹേരോദ്യയാണ് പിന്നീട് അന്തിപ്പാസ് വിവാഹം കഴിച്ചത്. ഹേരോദ്യയുടെ പുത്രിയായ ശലോമിയെയാണ് ഫിലിപ്പ് 2-ാമൻ വിവാഹം ചെയ്തത്. തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഇടപ്രഭുക്കന്മാരായിരുന്ന അവരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു ഫിലിപ്പ് 2-ാമൻ. ലൂക്കോസ് 3:1 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ ഭരണം ശാന്തവും നീതിപൂർവവും ജനങ്ങളുമായി ബന്ധം പുലർത്തുന്നതും ആയിരുന്നു. ഫിലിപ്പിൻ്റെ കൈസരിയ എന്നറിയപ്പെട്ട പട്ടണം പണിതത് ഇയാളാണ്. ദീർഘകാലത്തെ ഭരണത്തിന് ശേഷം AD 34 ഇയാൾ മരിച്ചു. മക്കളില്ലാതിരുന്നതിനാൽ തൻ്റെ അധികാരത്തിലായിരുന്ന പ്രദേശം പിന്നീട് റോമൻ ഭരണത്തിന് കീഴിലായി. ഹേരോദ് അർക്കലയോസ്, ഹേരോദ് അന്തിപ്പാസ്, ഫിലിപ്പ് 2-ാമൻ എന്നിവരുടെ ഭരണത്തോടുകൂടി മഹാനായ ഹേരോദാവിൻ്റെ 2-ാം തലമുറയുടെ ഭരണം അവസാനിച്ചു. 3-ാം തലമുറക്കാരാണ് ഹേരോദ് അഗ്രിപ്പ 1-ാമൻ, ഹേരോദ് അഗ്രിപ്പ 2-ാമൻ എന്നിവർ. മഹാനായ ഹേരോദാവിൻ്റെ പുത്രനായ അരിസ്റ്റോബുലസിന് ബെർണിക്കായിൽ ജനിച്ച പുത്രനാണ് അഗ്രിപ്പ 1-ാമൻ. റോമൻ കൈസറായ കലിഗുളയുമായി വലിയ മൈത്രിയിൽ ആയിരുന്നതിനാൽ ഇയാൾക്ക് രാജസ്ഥാനം ലഭിച്ചു. ക്ലൗദ്യോസ് ചക്രവർത്തിയായപ്പോൾ മഹാനായ ഹെരോദാവിനുണ്ടായിരുന്ന ഇദുമ്യ ഒഴിച്ചുള്ള എല്ലാ പ്രദേശങ്ങളും ഇയാളുടെ ഭരണത്തിന് കീഴിലായി. യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാനായി ഇയാൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഇയാൾ വധിച്ചു. അപ്പസ്തലപ്രവൃത്തികൾ 12:2. സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇയാളുമായി സന്ധി സംഭാഷണത്തിനായി വന്ന വേളയിൽ ഇയാൾ രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗിച്ചു. അത് മനുഷ്യൻ്റേതല്ല, ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. യഹൂദനായ ഇയാൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നതിനാൽ ദൈവം അവനെ ശിക്ഷിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു എന്ന് വചനം പറയുന്നു. പ്രവൃത്തികൾ 12:23. യോസീഫസ് അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: പെട്ടെന്ന് അവൻ്റെ വയറ്റിൽ കഠിന വേദന തുടങ്ങുകയും 5 ദിവസം ആ വേദന ഏറ്റുകിടന്ന് അയാൾ മരിച്ചു. മരിക്കുമ്പോൾ അയാൾക്ക് 54 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 7 വർഷം മാത്രമേ രാജാവായിരുന്നുള്ളൂ. ഹേരോദ് അഗ്രിപ്പ 1-ൻ്റെ പുത്രനും അവന് ശേഷം ഭരിച്ചവനുമാണ് അഗ്രിപ്പ 2. 1 പലസ്തീൻ നാട് മുഴുവനും ഭരിച്ചു എങ്കിലും 2 അതിൻ്റെ 1/3 മാത്രമേ ഭരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇയാളെ അഗ്രിപ്പ എന്നോ അഗ്രിപ്പ രാജാവ് എന്നോ ആണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 25, 26 എന്നീ അധ്യായങ്ങളിൽ ഇയാളെ കാണാം. വിശുദ്ധ പൗലോസ് ഇയാളോട് പ്രതിപാദിക്കുന്നതും മറ്റും 26-ാം അധ്യായത്തിൽ വായിക്കാവുന്നതാണ്. പലസ്തീൻ്റെ വടക്കും വടക്ക് കിഴക്കുമുള്ള പ്രദേശങ്ങൾ ഫിലിപ്പിൻ്റെ കൈസരിയ തലസ്ഥാനമാക്കി ഭരിച്ച ഇയാളെ ജനങ്ങൾ എതിർത്തു. റോമൻ സൈന്യവുമായി ചേർന്ന് ഇയാൾക്ക് ജനത്തോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. AD 70 യെരുശലേം പിടിക്കപ്പെട്ട ശേഷം ഇയാൾ റോമിൽ പോയി താമസിച്ചു. അവിടെ വെച്ച് 73-ാം വയസ്സിൽ തൻ്റെ ജീവൻ ഒടുക്കിയതായി ചരിത്രം പറയുന്നു. ഹേരോദ്യ രാജവംശത്തിലുള്ള ചില സ്ത്രീകളെ കുറിച്ച് കൂടി ചുരുക്കമായി ചിന്തിക്കാം. മഹാനായ ഹേരോദാവിന് മരിയാമിൻ എന്ന ഭാര്യയിൽ ജനിച്ച അരിസ്റ്റോബൂലസ് എന്ന പുത്രന്റെ മകളാണ് ഹേരോദ്യ. പിതൃസഹോദരനായ ഫിലിപ്പ് 1 ഇവളെ വിവാഹം ചെയ്തു. ആ ബന്ധത്തിലുള്ള പുത്രിയാണ് ശലോമി. പിന്നീട് ഹേരോദ് അന്തിപ്പാസിന്റെ ഭാര്യയായി. ഹേരോദ്യ ഹേരോദ് അന്തിപ്പാസിന്റെ ഭാര്യയായി. ഈ ബന്ധത്തെ ചോദ്യം ചെയ്തതിനാണ് സ്നാപക യോഹന്നാൻ തടവിലാക്കപ്പെട്ടത്. ഈ കുടുംബത്തിലെ പേരെടുത്ത മറ്റൊരു വനിതയാണ് ബെർണീക്ക. അഗ്രിപ്പ 1-ൻ്റെ പുത്രിയും അഗ്രിപ്പ 2-ൻ്റെ സഹോദരിയുമായ ഇവളെ പിതൃസഹോദരനായ ചാലീസിലെ ഹേരോദാവ് വിവാഹം ചെയ്തിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം ബെർണീക്ക സ്വന്തം ഭവനത്തിൽ മടങ്ങിയെത്തി. ഇവളുടെ സ്വഭാവത്തെപ്പറ്റി വളരെയധികം വിമർശനങ്ങൾ നിലവിലുണ്ട്. സ്വന്തം സഹോദരനായ അഗ്രിപ്പാവുമായിട്ടുള്ള ബന്ധവും സംശയാസ്പദമായിട്ടാണ് പറയപ്പെടുന്നത്. അഗ്രിപ്പായും ബെർണീക്കായും റോമൻ ഗവർണറായ ഫെസ്തോസിന്റെ അടുക്കൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിന്റെ വിസ്താര സമയത്ത് അഗ്രിപ്പായോടൊപ്പം ബെർണീക്കായും ഉണ്ടായിരുന്നു. വിസ്താരത്തിന് ശേഷം പൗലോസിന്റെ ശിക്ഷയെക്കുറിച്ച് സംസാരിക്കുവാൻ രാജാവും ദേശാധിപതിയും മാറി നിന്ന കൂട്ടത്തിൽ ബെർണീക്കായും ഉണ്ടായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 26:30. അഗ്രിപ്പ 1-ൻ്റെ മറ്റൊരു പുത്രിയാണ് ദ്രുസില്ല. എമേസയിലെ രാജാവായ അസീസ് ഇവളെ വിവാഹം ചെയ്തിരുന്നു എങ്കിലും പിന്നീട് റോമൻ ഗവർണറായ ഫേലിക്സ് ഇവളെ വശീകരിച്ച് ഭാര്യയാക്കി. യഹൂദാ സ്ത്രീയായ ദ്രുസില്ലയുമായി ഫേലിക്സ് കൈസരിയിലെത്തിയപ്പോൾ പൗലോസിനെ വരുത്തി പ്രസംഗം കേട്ടതായി അപ്പോസ്തല പ്രവൃത്തികൾ 24:24 മുതൽ 27 വരെയുള്ള ഭാഗത്ത് കാണുന്നു. നമ്മുടെ പഠനഭാഗമായ 12-ാം അധ്യായത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാം. ഹേരോദാവ്, അതായത് അഗ്രിപ്പ 1-ൻ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് 12-ാം അധ്യായം ആരംഭിക്കുന്നത്. താൻ ചെയ്ത 1-ാമത്തെ കാര്യം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വധിക്കുക എന്നതായിരുന്നു. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് അവൻ കണ്ടപ്പോൾ പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. പെരുന്നാളിന് ശേഷം പത്രോസിനെ ജനത്തിന് മുമ്പിൽ നിർത്തി പരസ്യ വിസ്താരത്തിന് വിധേയനാക്കുവാനായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ വാർത്തയറിഞ്ഞ സഭ യേശുനാഥന്റെ തൃപ്പാദത്തിൽ അഭയം തേടി. സഭ ശ്രദ്ധയോടുകൂടി അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം പത്രോസിനെ അത്ഭുതകരമായി വിടുവിച്ചതാണ് പന്ത്രണ്ടാം അധ്യായത്തിലെ പ്രധാന വർണ്ണനാ വിഷയം. വിധി നടത്തിപ്പിന്റെ തലേ ദിവസം രാത്രിയിൽ നാല് പടയാളികളുടെ മധ്യത്തിൽ പത്രോസ് നിർഭയനായി ഉറങ്ങുകയായിരുന്നു. ദൈവദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി ഉണർത്തി. അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അരകെട്ടി ചെരുപ്പ് മുറുക്കുക എന്നുള്ള ദൂതന്റെ ആലോചന കേട്ടുകൊണ്ട് പത്രോസ് ദൂതനെ പിഞ്ചൊന്നു. താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിക്കുവാനേ പത്രോസിന് കഴിഞ്ഞുള്ളൂ. ദൂതൻ അവനെ കാരാഗ്രഹത്തിന് വെളിയിലേക്ക് ആനയിച്ചു. വാതിലുകൾ ഓരോന്നായി താനെ തുറക്കപ്പെട്ടു. ഒടുവിലത്തെ ഇരുമ്പ് വാതിലും കടന്ന് തെരുവിൽ ഇറങ്ങിയപ്പോൾ ദൂതൻ അപ്രത്യക്ഷനായി. ദൈവമാണ് തന്നെ വിടുവിച്ചതെന്ന് അപ്പോൾ മാത്രമാണ് പത്രോസിന് ബോധ്യമായത്. ജന ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മർക്കോസിന്റെ വീട്ടിലേക്ക് അവൻ കടന്നു ചെന്നു. കർത്താവ് തന്നെ തടവിൽ നിന്നും വിടുവിച്ച വിവരം അവരെ പറഞ്ഞു കേൾപ്പിച്ച ശേഷം അവൻ പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസിനെ കാണായികയാൽ പടയാളികൾ പരിഭ്രമിച്ചു. ഹേരോദാവ് പത്രോസിനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പന കൊടുത്തു. രാജാധിരാജാവായ ദൈവത്തിന്റെ ശക്തിയെ തടയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുന്നു. അഗ്രിപ്പ ഒന്നാമൻ എന്ന ഈ ഹേരോദാവിനെ ഭൂമുഖത്തു നിന്നും നീക്കിക്കളഞ്ഞുകൊണ്ട് സ്വർഗീയ രാജാവ് അവന്റെ വാഴ്ച അവസാനിപ്പിച്ചു. ജനമെല്ലാം ഹേരോദാവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ദൈവദൂതൻ അവനെ അടിച്ചു. അവൻ ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രവൃത്തിയുടെ പുസ്തകം 12:20-23. ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർന്നബാസും ശൗലും മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അന്ത്യോക്കിയയിലേക്ക് മടങ്ങിപ്പോന്നു. 9-ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ പൗലോസ് നടത്തിയ ഒന്നാം മിഷണറി യാത്രയാണ് അടുത്ത പാഠത്തിലെ നമ്മുടെ വിഷയം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.